ప్రైజ్ ద లార్డ్, హల్లెలూయా. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:32. സെയിന്റ് മാത്യു ചാപ്റ്റർ 25:32. അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നതുപോലെ വേർതിരിക്കുന്നു. ചെമ്മരിയാടുകളെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തുന്നു. ആർ യു ഓൺ ഹിസ് റൈറ്റ് ഓർ ലെഫ്റ്റ്? നിങ്ങളവൻ്റെ വലത്തോ ഇടത്തോ? ഒരാട്ടിടയന് പല ആടുകളുണ്ടായിട്ടും ഒരാട് മാത്രം ഇടയനോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നത് കണ്ട ഒരു സ്നേഹിതൻ അതിൻ്റെ കാരണം അന്വേഷിച്ചു. ഇടയൻ ഇപ്രകാരമാണ് മറുപടി നൽകിയത്: ഈ ആട് എൻ്റെ കൂടെ നിന്നും മാറി ഓടിപ്പോകും. ചിലപ്പോൾ കുഴിയിൽ വീഴും, ചിലപ്പോൾ കാണാതാകും, ഞാൻ വിഷമിക്കും. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കാലൊന്ന് ഓടിച്ചു. വിരോധം കൊണ്ടല്ല, നന്നാകാനാണ്. ഓടിച്ച കാൽ ഞാൻ വെച്ച് കെട്ടി. അന്നു മുതൽ എൻ്റെ തോളിലേറ്റി ഞാൻ നടന്നു. അവന് സുഖം പ്രാപിക്കുന്നത് വരെയും അവൻ എൻ്റെ തോളിലാണ് യാത്ര ചെയ്തത്. തുടർന്ന് സുഖം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ വിട്ടുപോകാതെ അത് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. പ്രിയരെ, ഇതാണ് നമ്മുടെ നല്ല ഇടയൻ. ഇടയനെ അറിയുന്ന ആടിനെ ഇടയനും അറിയുന്നു. ഇടയൻ തങ്ങളെ സമൃദ്ധിയിലേക്ക് നയിക്കുമെന്നറിയാവുന്ന ആടുകൾ ഇടയനെ അനുസരിക്കുന്നു. ശാന്ത സ്വഭാവക്കാരായ അനുസരണമുള്ള ഈ ആടുകളെയാണ് ചെമ്മരിയാടുകൾ എന്ന് പറയുന്നത്. ഈ ആടുകൾ ഇടയൻ്റെ പിന്നാലെ കൂട്ടം തെറ്റാതെ നടക്കുന്നത് കാണുവാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. റോഡിൻ്റെ വശങ്ങളിൽ എത്ര ആകർഷകമായ പച്ചിപ്പോ സ്വച്ഛജലമുള്ള തടാകമോ കണ്ടാലും അവർക്ക് വഴിതെറ്റുകയില്ല. കാരണം മുൻപേ പോയ ഇടയൻ അവർക്ക് വേണ്ടി കരുതുമെന്ന് അവർക്ക് നിശ്ചയമുണ്ട്. ഈ ഇടയൻ പറയുന്നത്, ഞാൻ ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവനെ കൊടുക്കുന്നു എന്നാണ്. എങ്കിൽ ആരാണ് ആ ഇടയൻ? ഇടയൻ്റെ പ്രവൃത്തികൾ എന്താണ് എന്ന് സങ്കീർത്തനം 23 പറയുന്നു. സങ്കീർത്തനക്കാരനത് തുടങ്ങുന്നത് തന്നെ യഹോവ എൻ്റെ ഇടയനാകുന്നു. നിങ്ങൾ ഓരോരുത്തരും ആ എൻ്റെ എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് നിങ്ങളുടെ പേരെന്ന് പറഞ്ഞു നോക്കിക്ക്. യഹോവ എൻ്റെ ഇടയനാകും. നമ്മുടെ പേര് പറഞ്ഞു പറയുമ്പം ഇടയനോട് നമുക്കൊന്നുകൂടെ ബന്ധം തോന്നും. ഈ ഇടയനുള്ള പ്രത്യേകത, നമുക്ക് മുട്ടുണ്ടാകാതെ കുരുൾ താഴ്വരയിൽ കൂടി നമ്മൾ തനിച്ചു പോകാൻ അനുവദിക്കാതെ നമ്മുടെ കൂടെ വരുന്ന നല്ല ഇടയനാണ്. എന്നാൽ ഈ ഇടയൻ കോലാടുകളെയും ചെമ്മരിയാടുകളെയും ഒന്നിച്ച് നിർത്താറില്ല. കാരണം അവർ വ്യത്യസ്ത സ്വഭാവക്കാരായതുകൊണ്ടാണ്. കാഴ്ചയിലും സ്വഭാവത്തിലും കോലാടുകൾക്ക് വ്യത്യാസമുണ്ട്. അവ ചെമ്മരിയാടുകളോട് വഴക്കുണ്ടാക്കും, കുത്തുണ്ടാക്കും. അവർ ഉപദ്രവകാരികളാണ് കോലാടുകൾ. സകലതും നശിപ്പിക്കും. അനുസരണമില്ലാതെ വേണ്ടാത്തടത്തെല്ലാം ഓടിക്കയറും. നിഗളികളും ഫോഷത്തും പ്രവർത്തിക്കുന്നവരുമാണ് കോലാടുകൾ. ഇതുപോലെ കോലാടിൻ്റെ സ്വഭാവമുള്ള മനുഷ്യരുമുണ്ട്. ഇന്നത്തെ ജനങ്ങളിൽ ഭൂരിപക്ഷവും കോലാടിൻ്റെ സ്വഭാവക്കാരാണ്. മനുഷ്യപുത്രൻ സകല വിശുദ്ധ ദൂതന്മാരുമായി തേജസ്സോടെ വരുമ്പോൾ ന്യായാധിപനായ ഇടയൻ തൻ്റെ സിംഹാസനത്തിന്മേൽ ഇരുന്ന് ആടുകളെ നല്ലതും തീയതുമായി വേർതിരിക്കുന്നു. ഇടയൻ ചെമ്മരിയാടുകളെ വലത്തും കോലാടുകളെ ഇടത്തുമായി നിർത്തുന്നു. ന്യായാധിപനായ യേശു കർത്താവിൻ്റെ വിധി സത്യവും ന്യായവുമാകുന്നു എന്ന് സങ്കീർത്തനം 92:15, 119:162 ഈ ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ആരാണ് നമ്മുടെ ന്യായാധിപനെന്ന് യോഹന്നാൻ 5:22 വ്യക്തമാക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ഇപ്പം ന്യായം വിധിക്കുന്നത് പുത്രനാം ക്രിസ്തു അത്രേ. ഇനി ന്യായവിധി എങ്ങനെയാണ്? ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തിക്കനുസരിച്ചാണ് വിധി പ്രസ്താവിക്കുന്നത്. പ്രവൃത്തി രണ്ടു വിധത്തിലുണ്ട്. ഒന്ന്, നന്മ പ്രവർത്തിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, യോഗ്യമായ നടപ്പ് ഉള്ളവർ. രണ്ടാമത്തേത്, തിന്മ പ്രവർത്തിക്കുന്നവർ, അയോഗ്യമായ നടപ്പും അയോഗ്യമായ ചെയ്തികളുമുള്ളവർ. ഇടയന്മാർ ചെമ്മരിയാടുകളെ വലത്തും കോലാടുകളെ ഇടത്തുമായി നിർത്തുന്നത് പോലെ തന്നെ അനുസരിച്ചവരെ നമ്മുടെ ന്യായാധിപൻ വിളിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന്. ഈ വിളിയാൽ താൻ ഒരുക്കിയ നിത്യരാജ്യത്തിലേക്ക് അവരെ ക്ഷണിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് വിളിക്കുവാൻ കാരണം അവരുടെ നന്മ പ്രവർത്തികളാണ്. അവരുടെ പ്രവൃത്തികൾ ഗുണമുള്ള പ്രവൃത്തികളാകുന്നു എന്ന് യജമാനന് തോന്നാൻ കാരണം എന്താണെന്നും ആ വേദഭാഗത്ത് വ്യക്തമാക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 40 വരെയുള്ള ഭാഗങ്ങൾക്കകത്ത് അവരുടെ നല്ല പ്രവൃത്തികളെക്കുറിച്ച് വ്യക്തമാക്കുന്നു. എന്നാൽ അനുസരണമില്ലാത്തവരെ, അതായത് ഇടത്തു ഭാഗത്ത് നിൽക്കുന്നവരെ, കോലാടിൻ്റെ സ്വഭാവമുള്ള മനുഷ്യരെ വിളിച്ചതെന്താണെന്നറിയാമോ? ശപിക്കപ്പെട്ടവരെ. വലത്തുവശത്തുള്ളവരെ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് വിളിച്ച് അവരുടെ നന്മ പ്രവൃത്തികളുടെ ലിസ്റ്റ് അവതരിപ്പിക്കുമ്പോൾ ആ ന്യായാധിപൻ തന്നെ കോലാടിൻ്റെ സ്വഭാവമുള്ള ഇടതുവശത്ത് നിർത്തിയവരെ വിളിക്കുന്നത് ശപിക്കപ്പെട്ടവരെ എന്നാണ്. അവരുടെയും പ്രവൃത്തികളുടെ വൈകല്യങ്ങൾ എന്തെല്ലാമാണെന്ന് മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 45-46 വാക്യങ്ങൾ കാണാം. സെയിൻറ്റ് മാത്യു ചാപ്റ്റർ 25 വേഴ്സ് 45 ആൻഡ് 46. ഇവർക്ക് ശപിക്കപ്പെട്ടവരെ എന്ന് വിളിക്കുന്നതോടൊപ്പം തന്നെ നിത്യദണ്ഡനവും നിത്യ നരകവുമാണ് അവകാശമായി ലഭിക്കുന്നത്. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് വിളിച്ചവർക്ക് ലഭിക്കുന്നതോ ലോകസ്ഥാപനം മുതൽ ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവിൻ. പ്രൈസ് ദ ലോർഡ്. അനുസരിക്കുന്നവർക്ക് കിട്ടുന്നത് കൈപ്പണിയില്ലാത്ത നിത്യഭവനം, ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ നിത്യരാജ്യമാണ് നമ്മ അനുസരിക്കുന്നവർക്ക് അവകാശമായി കിട്ടുന്നതെങ്കിൽ ശപിക്കപ്പെട്ടവരെ എന്ന് വിളിച്ച് അനുസരണം കെട്ടവർക്ക് നിത്യനരകവും നിത്യദണ്ഡനവുമാണ്. എന്തുകൊണ്ടാണ് ഈ ചെമ്മരിയാടുകളെ വലതുവശത്ത് നിർത്തിയത്? ആ ഭാഗം ചിന്തിക്കുവാനായി എന്നെ പ്രേരിപ്പിച്ചു. ആ ചിന്തയിൽ വലതു ഭാഗത്തിൻ്റെ പ്രത്യേകതയെപ്പറ്റി പരിശുദ്ധാത്മാവ് കാട്ടിത്തന്ന ഒരു ചിന്ത നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങളിൽ നിന്നാണ്, അതായത് പഴയ നിയമത്തിൽ നിന്നാണ് എന്നെ അത് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചത്. യാക്കോബ് ജോസഫിൻ്റെ മക്കളെ അനുഗ്രഹിച്ചപ്പോൾ രണ്ടാമനായ എഫ്രേമിൻ്റെ തലയിലാണ് പിതാവായ ജോസഫിൻ്റെ എതിർപ്പുണ്ടായിട്ടും വലതുകരം വെച്ചത്, കൈ പിണച്ചു വെച്ചു. മൂത്ത മകനെയും, അതായത് മനശ്ശെയും അനുഗ്രഹിച്ചു. അവൻ അനുഗ്രഹിക്കപ്പെടും എങ്കിലും അനുജൻ അവനേക്കാൾ അധികം വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അതങ്ങ് ഉറപ്പിച്ചു. പ്രൈസ് ദ ലോർഡ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനെ ആർക്കും മാറ്റി നിർത്താൻ കഴിയുകയില്ല. ഒരു തിരഞ്ഞെടുപ്പ് ദൈവം നടത്തിയിട്ടുണ്ടെങ്കിൽ അവനെ അനുഗ്രഹിക്കുന്നതും ദൈവമാണ്. ആരും അവൻ്റെ സ്ഥാനം പിടിച്ചു പറിക്കുവാൻ കഴിയുകയില്ല. ലോകത്തിൻ്റെ കണക്കല്ല ദൈവത്തിൻ്റെ കണക്ക്. പ്രൈസ് ദ ലോർഡ്. ദൈവവചനത്തിൽ നിന്ന്, പഴയ നിയമത്തിൽ നിന്ന് തന്നെ ഇസഹാക്ക്, യാക്കോബ്, ദാവീദ് ഇവരുടെ തിരഞ്ഞെടുപ്പുകൾ ഇതിനുദാഹരണമാണ്. ആദ്യ ജാതൻ എന്ന പദവിയോ വലിപ്പമോ പൊക്കമോ സൗന്ദര്യമോ വിദ്യാഭ്യാസമോ നിന്റെ കുടുംബ മഹിമയോ ഒന്നുമല്ല ദൈവം കണ്ടത്, ദൈവം നോക്കുന്നത്. തൻ്റെ വലതുകരം അഥവാ തൻ്റെ വലത്തുവശം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമുള്ളതാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ തിരഞ്ഞെടുപ്പ് എനിക്കും നിങ്ങൾക്കും വേണമെന്ന് നമുക്കൊന്ന് ആഗ്രഹിക്കാം. ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ പേരുള്ളവനായി, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടവനായി, ദൈവമേ എന്നെ ഇന്ന് തീർക്കണമേ എന്ന് അനുതാപ ഹൃദയത്തോട് പ്രാർത്ഥിച്ച് അത് കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുന്നവരെ, സമയം കിട്ടിയിട്ടും ഈ ഭാഗ്യം അവഗണിച്ച് ഇടതുഭാഗം മാത്രം മതിയെന്ന് തീരുമാനിക്കുന്നവരെ, യഹോവ പ്രതികാരം ചെയ്യുമെന്ന് മറക്കരുത്. പ്രിയരെ, നാം ഇതിലേത് വിഭാഗത്തിൽപ്പെട്ടവരാണ്? നല്ല ഇടയനായ യജമാനനോട് ചേർന്ന് നടന്ന് വലതുകവശം കൈവശമാക്കി ന്യായവിധി ദിവസം സന്തോഷിക്കുന്നവരാകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നല്ല ഇടയൻ നല്ല വഴികാട്ടിയായി അവൻ നിങ്ങളുടെ കൂടെ വരും. ആ ഇടയൻ്റെ സ്നേഹമുള്ള ശബ്ദം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി സമയം ഏറെയില്ല. അതിനായി ദൈവം നിങ്ങളുടെ മനസ്സിനെ ഒരുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കുന്നു. നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. ഞാൻ നല്ല ഇടയനാകുന്നു എന്നരുളിയ യേശുവേ, അങ്ങ് ആടുകളായ ഞങ്ങളെ വീണ്ടെടുക്കുവാൻ അങ്ങയുടെ ജീവനെ നൽകിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഒരു ന്യായവിധി ഉണ്ടെന്നറിഞ്ഞിട്ടും പ്രവൃത്തികൾക്ക് മാറ്റം വരുത്താതിരിക്കുന്നവർക്കായി അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലതുഭാഗത്ത് നിൽപ്പാൻ പ്രവർത്തിക്കുന്നവരായി ഞങ്ങളെ തീർക്കണമേ. ന്യായാധിപന്റെ ശബ്ദം കേൾക്കുവാൻ, സ്നേഹമുള്ള ഇടയന്റെ ശബ്ദം കേൾക്കുവാൻ, സ്നേഹമുള്ള ഇടയനെ അനുസരിക്കുവാൻ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുവദിക്കണമേ. ഞങ്ങളുടെ മുമ്പിൽ ഇനി സമയമില്ല. അത് മനസ്സിലാക്കുവാനുള്ള സുബോധം അങ്ങ് ഞങ്ങൾക്ക് തരണമേ. ഈ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും അളവ് കൂടാതെ അവിടുന്ന് അനുഗ്രഹിച്ച് അന്യായാസനത്തിൻ്റെ വലത്ത് ഭാഗത്തു നിന്ന് നിത്യരാജ്യത്തിന് അവകാശികളാകുവാൻ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്ന് വിളിക്കായി ഇവരെ യോഗ്യരാക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.